മലയാളത്തിനായി മലയാളിക്കായി എസ് ബി എസ് മലയാളം.
പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എസ് ബി എസ് മലയാളം റേഡിയോയുടെ റേഡിയോ പ്രക്ഷേപണത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. റേഡിയോ എന്ന വാക്ക് രണ്ടു തവണ പറഞ്ഞത് അബദ്ധം പറ്റിയല്ല, ആ വാക്കിന് അല്പം പ്രാധാന്യം കൊടുക്കുന്നതിന് വേണ്ടി തന്നെയാണ്. പല ശ്രോതാക്കളും റേഡിയോയിലായിരിക്കില്ല, മറിച്ച് ടിവിയിലും ഇന്റർനെറ്റിലും അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ആപ്പിലുമൊക്കെയായിരിക്കും ഇപ്പോൾ ഈ പരിപാടി കേൾക്കുന്നതെന്നറിയാം. എങ്കിലും അടിസ്ഥാനപരമായി ഇത് റേഡിയോ പ്രക്ഷേപണമാണ്, വാണിജ്യാടിസ്ഥാനത്തിൽ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ഇലക്ട്രോണിക് മാധ്യമം. ഇത് പറയാനുള്ള കാരണം, ഫെബ്രുവരി 13 അതായത് ഈ ശനിയാഴ്ച ലോക റേഡിയോ ദിനമാണ്. റേഡിയോ എന്ന മാധ്യമത്തെ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുന്നതിന് വേണ്ടി ഐക്യരാഷ്ട്രസഭ തന്നെ തീരുമാനിച്ചിരിക്കുന്ന ഒരു ദിനം. ടെലിവിഷനും ഇന്റർനെറ്റുമൊക്കെ വന്നപ്പോൾ ഇന്ത്യയിൽ റേഡിയോ കേൾക്കുന്ന ശീലം വളരെയധികം കുറഞ്ഞു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് കുടിയേറിപ്പാർത്ത നമ്മളിൽ ഭൂരിഭാഗം പേർക്കും റേഡിയോ ഇപ്പോൾ ഒരു ഗൃഹാതുരത്വം മാത്രമായിരിക്കാം. എങ്കിലും നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശേഷമുള്ള മൻ കി ബാത് എന്ന പരിപാടിയിലൂടെ റേഡിയോയുടെ പ്രചാരം കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി ഓസ്ട്രേലിയയിലെ കാര്യം നോക്കുകയാണെങ്കിൽ, വ്യക്തമായ ഒരു റേഡിയോ സംസ്കാരമുള്ള രാജ്യമാണ് ഓസ്ട്രേലിയ. രാവിലെ റേഡിയോ കേട്ടുകൊണ്ട് എഴുന്നേൽക്കുന്നത് മുതൽ ഡ്രൈവ് ചെയ്യുമ്പോഴും ടാക്സിയിലോ ട്രെയിനിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോഴും റേഡിയോ കേൾക്കുന്ന ഒരുപാട് പേരുള്ള രാജ്യം. ഒട്ടേറെ റേഡിയോ സ്റ്റേഷനുകളുമുണ്ട് ഇവിടെ, വാർത്താ സ്റ്റേഷനുകളും കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനുകളും ടോക്ക് റേഡിയോകളും എല്ലാം. പക്ഷേ മലയാളത്തിൽ എത്രത്തോളം കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനുകൾ ഓസ്ട്രേലിയയിലുണ്ട്? ഒട്ടേറെ റേഡിയോ പരിപാടികൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തുടങ്ങിയെങ്കിലും അതിൽ ഭൂരിഭാഗവും പാതിവഴിയിൽ നിന്നു പോവുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇക്കാര്യം പരിശോധിക്കുകയാണ് ഈ റേഡിയോ ദിനത്തിൽ നമ്മൾ. മലയാളം റേഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഓസ്ട്രേലിയയിലെ റേഡിയോയുടെ തുടക്കം തന്നെ ഒന്ന് നോക്കിയാലോ. റേഡിയോ പ്രക്ഷേപണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന മാർക്കോണി കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇംഗ്ലണ്ടിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ അയച്ച ഒരു റേഡിയോ സന്ദേശം കേട്ടുകൊണ്ട് തന്നെ തുടങ്ങാം. ഇതിനുശേഷം റേഡിയോ ഒരുപാട് മാറി. എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഓസ്ട്രേലിയയുടെ പല ഭാഗങ്ങളിലും ഒട്ടേറെ മലയാളം റേഡിയോ പ്രക്ഷേപണങ്ങൾ തുടങ്ങിയിരുന്നു. FM റേഡിയോയിലും ഡിജിറ്റൽ റേഡിയോയിലുമായിട്ടുള്ള കമ്മ്യൂണിറ്റി റേഡിയോകൾ, അതുപോലെ തന്നെ ഇന്റർനെറ്റ് റേഡിയോകളും. ഗൾഫ് രാജ്യങ്ങളിലെ മലയാളം റേഡിയോ പ്രക്ഷേപണത്തിന് ലഭിക്കുന്ന പ്രചാരത്തിന്റെയും സ്വീകാര്യതയുടെയും ചുവട് പിടിച്ചായിരുന്നു ഇവിടെയും മിക്കവരും റേഡിയോ പരിപാടികൾ തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൽ മിക്കതും പ്രക്ഷേപണം അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ പ്രക്ഷേപണം നിർത്തിയതാണ് സിഡ്നി മലയാളി റേഡിയോ എന്ന കമ്മ്യൂണിറ്റി റേഡിയോ. എന്തുകൊണ്ട് ഇത് നിർത്തേണ്ടി വന്നു എന്ന് സിഡ്നി മലയാളി റേഡിയോയുടെ പ്രസിഡന്റായിരുന്ന ബാബു സെബാസ്റ്റ്യൻ വിശദീകരിക്കുന്നു.
അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ, കൊച്ചു കൊച്ചു കാര്യങ്ങളെക്കാൾ ഉപരി ഒരു വലിയ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് നടത്തിക്കൊണ്ടു പോകാനുള്ള ബുദ്ധിമുട്ട്. സാമ്പത്തികം എന്നൊരൊറ്റ വാക്കിൽ അത് തീരും. ബാക്കി സാങ്കേതികോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമയക്കുറവോ ഉള്ള പോലെയുള്ള അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്നേ ഉള്ളൂ. സാമ്പത്തികം എന്ന് പറയുന്നത് ഇന്ന് പല സ്ഥാപനങ്ങളും പൂട്ടുന്നത് സാമ്പത്തികത്തിന്റെ ബേസിലാണ്. എന്ന് പറയുന്ന പോലെ തന്നെ അറിയാണ്ട് നിന്നു പോയ, സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് നിന്നു പോയ ഒരു ഒരു റേഡിയോ ആണ് സിഡ്നി മലയാള റേഡിയോ എന്ന കമ്മ്യൂണിറ്റി റേഡിയോ. അതിന്റെ കാരണം, നമ്മൾ അതിൽ ഒരാഴ്ചയിൽ $90 വെച്ച് നമ്മൾ അവർക്ക് ടെലികാസ്റ്റ് ഫീ കൊടുക്കണം, പ്ലസ് മറ്റുള്ള ചെലവുകൾ ചെറുതായിട്ട് വരുന്നു. ആ $90 വെച്ച് കൊടുക്കുന്ന ആദ്യത്തെ 2 കൊല്ലം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ പൈസ പോയിട്ടുണ്ട്. പക്ഷെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് വന്നുകൊണ്ടാണ് അത് നിർത്തി പോകേണ്ടി വന്നത് പ്രധാനമായിട്ടും.
ഓസ്ട്രേലിയ എന്ന രാജ്യത്തിന്റെ വ്യാപ്തിയും കുറഞ്ഞ ജനസാന്ദ്രതയും, പ്രത്യേകിച്ചും ഓരോ പ്രദേശത്തെയും വളരെ കുറഞ്ഞ മലയാളികളുടെ എണ്ണവും ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി റേഡിയോകൾക്ക് തടസ്സമാകുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. വലിപ്പത്തിൽ കുറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളിലേതുപോലെയോ ഒരുപാട് മലയാളികളുള്ള ഗൾഫ് രാജ്യങ്ങളിലേതുപോലെയോ ഓസ്ട്രേലിയയിൽ മലയാളം റേഡിയോ പ്രക്ഷേപണം വിജയിക്കാത്തതും അതുകൊണ്ടാണ്.
ഈ വലിയ രാജ്യത്ത് ഇങ്ങനെ പോക്കറ്റുകളിടെ ചതറി ചതറി കിടക്കുമ്പം രണ്ടു കാര്യമാണ്, ഇപ്പൊ ഏത് റേഡിയോയ്ക്കും എല്ലാ ആൾക്കാരും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. ഈ ഈ ജിയോഗ്രഫിക്കൽ ആയിട്ട് ഈ പ്രശ്നം എനിക്ക് തോന്നുന്നത് റേഡിയോയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് പല സാമൂഹ്യ കൂട്ടായ്മകൾക്കും ഒരു പ്രശ്നമായിട്ട് കടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ അയർലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചു രാജ്യമാണ്, ആ കൊച്ചു രാജ്യത്ത് ഏതാണ്ട് ഒരു കയ്യിലൊതുങ്ങുന്നതാണ്, കേരളത്തെ പോലെ കയ്യിലൊതുങ്ങുന്ന ഒരു സംഭവമാണ്. അതുപോലെ ഗൾഫിൽ എന്ന് പറഞ്ഞാൽ ഗൾഫിലെ റേഡിയോ ഇട്ട് കഴിഞ്ഞാൽ മൊത്തം ആൾക്കാർക്ക് അതിലേക്ക് ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട്. ഇവിടെ ഈ ഈ ചതറിക്കിടക്കുന്ന സമൂഹത്തെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എല്ലാവരും കേൾക്കത്തക്ക രീതിയിലൊരു ഒരു സംവിധാനം ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ്, വളരെ എളുപ്പമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ മെൽബണിലെങ്കിൽ മെൽബൺ, സിഡ്നി അല്ലെങ്കിൽ സിഡ്നി, ബ്രിസ്ബൻ അല്ലെങ്കിൽ ബ്രിസ്ബൻ, അങ്ങനത്തെ റേഡിയോ സംവിധാനങ്ങൾ വരികയും അവിടുത്തെ ജനങ്ങൾ അത് പങ്കെടുക്കുകയും ഇൻവോൾവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാനേ സാധിക്കുള്ളൂ എനിക്ക് തോന്നുന്നത്.
സാങ്കേതികമായി നോക്കുകയാണെങ്കിൽ രാജ്യത്തിന്റെ വലിപ്പവും ജനസാന്ദ്രതയും പോലുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും ബാധിക്കാൻ പാടില്ലാത്ത ഒന്നാണ് ഇന്റർനെറ്റ് റേഡിയോകൾ അഥവാ ഓൺലൈൻ റേഡിയോകൾ. ലോകത്തിന്റെ ഏതു ഭാഗത്തിരുന്നും ഇതിലെ പരിപാടികൾ കേൾക്കാൻ കഴിയും. പക്ഷേ ഓസ്ട്രേലിയയിൽ നിന്ന് തുടങ്ങിയ നിരവധി ഇന്റർനെറ്റ് റേഡിയോകളും പാതി വഴിയിൽ നിർത്തേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ കാരണം ചൂണ്ടിക്കാട്ടുകയാണ് മെൽബണിൽ നിന്ന് പ്രക്ഷേപണം ചെയ്തിരുന്ന റേഡിയോ മലയാളത്തിലെ ജീതു എലിസബത്ത് മാത്യു.
ഞങ്ങൾ തുടങ്ങിയപ്പം 2012 ഞങ്ങൾ തുടങ്ങിയ അന്നേരം ഒരു ഓൺലൈൻ റേഡിയോ ഒരു ഫുൾ സ്റ്റെച്ചിൽ ഓടുന്ന വേറൊന്നുമില്ല. അപ്പൊ ഫസ്റ്റില് ഞങ്ങൾ നേരിട്ടൊരു പ്രതിസന്ധി, നമുക്ക് മുന്നിൽ കാണാനൊന്നും ഇല്ലായിരുന്നു, നമുക്കൊരു എക്സാമ്പിൾ ഇല്ലായിരുന്നു. അപ്പൊ അതിന്റെ എല്ലാ പ്രതിസന്ധികളും ഞങ്ങൾ നേരിട്ടു. ഒരു ആ വെബ്സൈറ്റ് എങ്ങനെയായിരിക്കണം, അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുള്ള ആൾക്കാരിലേക്ക് ഇത് എങ്ങനെ എത്തിക്കും എന്നുള്ളത് ഒരു വലിയതായിരുന്നു. കാരണം ഓസ്ട്രേലിയയിൽ ഇത്രയും മലയാളികളുണ്ട്, പക്ഷെ ഒരു വൈഡ് സ്പ്രെഡ് ആണ്, നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് ഇന്നിടത്ത് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും കിട്ടും. അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ആക്സസ് കിട്ടാനുള്ള ഒരു സോഴ്സ് നമുക്കില്ല. വൈഡ് സ്പ്രെഡ് ആയിട്ട് കിടക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് മലയാളി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പം എങ്ങനെ ആക്സസ് കിട്ടും എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടും നമ്മൾ ആദ്യമേ തുടങ്ങി, ആദ്യത്തെ ആഴ്ചയൊക്കെ നമുക്ക് ഒരു 20-30 അങ്ങനത്തെ ഒരു റേഞ്ചിലായിരുന്നു ലിസണേഴ്സ്. എങ്കിലും ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം പെട്ടെന്ന് പിന്നെ ആൾക്കാരിലേക്ക് അത് എത്താൻ തുടങ്ങി. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ലിസണേഴ്സ് ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ നമ്മളെ സംബന്ധിച്ച് പിന്നെ ഉണ്ടായ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഫിനാൻഷ്യലും പേഴ്സണലും ആയിട്ട് വന്ന ഇഷ്യൂസ് ആയിരുന്നു. ഒന്ന്, നമ്മൾ ഈ പരിപാടി ചെയ്യുമ്പം ജോലിക്ക് പോയിട്ട് വന്നിട്ടായിരുന്നു ഞങ്ങള് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ജോലിക്ക് പോയിട്ട് വന്നു, നമ്മളൊരു 7 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തുന്നു, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പ്രോഗ്രാംസ് റെക്കോർഡ്, പിറ്റേന്നത്തേനുള്ള പ്രോഗ്രാംസ് തലേന്നുമായിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പം മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ ചെയ്തോണ്ടിരുന്ന ഒരു 3-4 മണി വരെ നമ്മുടെ ടൈം പോയിക്കൊണ്ടേയിരിക്കുവായിരുന്നു രാത്രിയിൽ. അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1.5 വർഷം കണ്ടിന്യൂ ചെയ്യുമ്പോൾ പേഴ്സണലി ഉണ്ടാകുന്ന ഒരു ഇംബാലൻസ് ഉണ്ടല്ലോ, നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ഇംബാലൻസ്, അത് ഒരു വലിയ പ്രശ്നമായിരുന്നു. പിന്നെ ആ ഒരു ഇംബാലൻസ് ഉണ്ടാകാനുള്ള മെയിൻ കാരണം നമ്മുടെ ഫിനാൻഷ്യൽ ഇതാണെന്ന് പറയാം. ഇപ്പൊ ഓസ്ട്രേലിയയിൽ മലയാളി കമ്മ്യൂണിറ്റി ഉണ്ട്, പക്ഷെ അതൊരു നമുക്ക് പറയാൻ പറ്റത്തില്ല, നമ്മൾ ഇതുപോലെ ഒരു സംരംഭം കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ താങ്ങി നിലനിർത്താൻ പറ്റുന്ന അത്രയും വെൽ എസ്റ്റാബ്ലിഷ്ഡ് അല്ല നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഗ്രൂമിംഗ് ആണെന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് വേണേ പറയാം. അപ്പം നമ്മളിപ്പോ അങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഫിനാൻഷ്യലി ഒത്തിരി ആവശ്യങ്ങൾ വരും. ഒരു പ്രോഗ്രാം മാത്രം ഞങ്ങൾ വെളിയിൽ നിന്ന് ചെയ്യിച്ചിരുന്നു. അപ്പം അവർക്ക് കൊടുക്കേണ്ട പേ, പിന്നെ വെബ്സൈറ്റിൽ ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാമായിട്ട് നമുക്കൊരു മന്ത്ലി ഒരു നല്ല എമൗണ്ട് നമുക്ക് എക്സ്പെൻസ് ഉണ്ടായിരുന്നു. ആ എക്സ്പെൻസ് നമുക്ക് ഒരിക്കലും ഫിനാൻഷ്യലി ഇതിൽ നിന്ന് മീറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു.
പക്ഷേ ഇത്തരത്തിൽ പ്രതിസന്ധികൾ കൊണ്ട് നിർത്തേണ്ടി വന്ന റേഡിയോ പരിപാടികളെ കുറിച്ച് പറയുമ്പോഴും എല്ലാം അങ്ങനെയല്ല. ഇപ്പോഴും വിജയകരമായി പ്രക്ഷേപണം തുടരുന്ന ചില കമ്മ്യൂണിറ്റി സ്റ്റേഷനുകൾ ഓസ്ട്രേലിയയിലുണ്ട്. 5 വർഷത്തോളമായി തുടരുന്ന ഇത്തരമൊരു മലയാളം കമ്മ്യൂണിറ്റി റേഡിയോ പരിപാടിയാണ് മെൽബണിലെ വിന്തം കൗൺസിലിന് കീഴിലുള്ള വിൻ FM. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും മലയാള ഭാഷയോടുള്ള താൽപര്യം കാരണം അതെല്ലാം മറികടന്ന് മുന്നോട്ട് പോവുകയാണെന്ന് വിൻ FM-ന്റെ ബിസ്മി ജോമോൻ പറയുന്നു.
തുടക്കം പറയുകയാണെങ്കിൽ നമ്മള് 4 volunteers ആണ് ഇതിന് ആദ്യമായിട്ട് ഒരുമിച്ച് വന്നത്. ഞങ്ങൾ 4 പേരും ഒത്തിരി രാത്രികൾ ഉറക്കമൊളിച്ചിരുന്ന് സ്ക്രിപ്റ്റ് എഴുതി, സ്ക്രിപ്റ്റ് വായിച്ച്, സ്ക്രിപ്റ്റ് ചെയ്ത് നമുക്ക് ആകെ 1 മണിക്കൂർ സമയമാണ് കിട്ടിയത്. അതില് പല രീതിയിലുള്ള ഷോ ചെയ്യാണ്. പക്ഷെ ആദ്യത്തെ ഷോ ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയത് ഇത് ശരിക്കും നമ്മുടെ മലയാളികൾക്ക് ഏറെ വിലപ്പെട്ട ഒരു പ്രോഗ്രാമാണ്. കാരണം ഒത്തിരി പേർക്ക് മലയാളം ആദ്യമായിട്ട് കേൾക്കാനായിട്ട് സാധിച്ചു. മലയാളത്തിന്റെ ആ ഒരു തനിമ, ആ ഒരു ഭംഗി, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു അറിവ് മലയാളത്തിലൂടെ പകരാനായിട്ട് സാധിച്ചു സാധിക്കുന്നുണ്ട് ഇന്നും എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും സമയമാണ് ഏറ്റവും അധികം ഒരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ മറ്റൊരു ജോലി ഉണ്ടാകും, അതോടൊപ്പം നമുക്കുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് നമ്മൾ വോളണ്ടിയർ ആയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഇത്. അപ്പൊ ആദ്യം തന്നെ ആള് ഒത്തിരി പേരുണ്ടെങ്കിൽ അവരെ ഒരുമിച്ച് കൂട്ടി അത് പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ അതിന് സമയം കണ്ടെത്തുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും അധികം ഒരു പ്രശ്നമായിട്ട് തോന്നിയത്.
സർക്കാരിൽ നിന്ന് ലഭിച്ചിരുന്ന ഫണ്ട് വെട്ടിക്കുറച്ചപ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് കൂടുതൽ പണം മുടക്കിയാണ് അവതാരകർ വിന്നഫം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ബിസ്മി ചൂണ്ടിക്കാട്ടുന്നു.
പകുതിയായപ്പം നമ്മുടെ ഗ്രാൻഡും പകുതിയായിട്ട് കട്ട് ചെയ്തു. കാരണം നമ്മൾ ചെയ്യുന്ന മണിക്കൂറുകൾ കുറവാണ്, കൂടുതൽ ഭാഷകളെ ഇതിനകത്തോട്ട് കൂട്ടുവാനൊക്കെ ആയിട്ട് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഗ്രാൻഡ് കളഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പ് 4 പേരുള്ള ഒരു ഗ്രൂപ്പായിട്ട് തുടങ്ങി. ഇപ്പൊ ഒരു 10 പേരോളം ഉണ്ട് നമ്മൾക്ക് ആർജേസ് ആയിട്ട്. അവരുടെ ആ ഒരു സമർപ്പണ മനോഭാവമാണ്, അല്ലെങ്കിൽ എനിക്ക് എന്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇത് ചെയ്യണം, എനിക്കുള്ള ഒരു ഒരു സ്കില്ല് എന്റെ കമ്മ്യൂണിറ്റിയായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ള ഒരു മനോഭാവം കൊണ്ടാണ് ഇപ്പോഴും ഇത് കൊണ്ടുപോകുന്നത്. ഫണ്ട് ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിനെ ബാധിക്കുന്നതായിട്ട് തോന്നുന്നില്ല. കൂടുതലും നമ്മൾ തന്നെ കൂടുതലും പൈസ തന്നെ ഇറക്കുകയാണ് ചെയ്യുന്നത്.
5 വർഷമായിട്ടും ഒരു മലയാളം കമ്മ്യൂണിറ്റി റേഡിയോയ്ക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നത് സ്വാഭാവികമായും ഇത്തരം കൂടുതൽ റേഡിയോകൾക്ക് അവസരങ്ങളും സാധ്യതകളും ഉണ്ട് എന്ന കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. പ്രതിസന്ധികൾ മറികടക്കാൻ കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി റേഡിയോയ്ക്കും ഇന്റർനെറ്റ് റേഡിയോയ്ക്കും ഒരുപോലെ ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ അവസരമുണ്ട് എന്നാണ് ബാബു സെബാസ്റ്റ്യനും ജീതു എലിസബത്ത് മാത്യുവും ചൂണ്ടിക്കാട്ടുന്നത്.
ഏറ്റവും മെയിൻ ആയിട്ട് അതിനകത്ത് കാണേണ്ടത് ഫിനാൻഷ്യലി നമ്മള് 1-2 സോഴ്സുകളെങ്കിലും കണ്ടുവെക്കണം, അതാണ് വലിയൊരു പ്രശ്നം. ലിസണേഴ്സിന് സാധ്യതയുണ്ട്, 100% ലിസണേഴ്സ് വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരിക്കൽ പോലും ആൾക്കാർ കേൾക്കാനില്ലെന്നോ അയ്യോ ആൾക്കാരുടെ റെസ്പോൺസ് ഇല്ലെന്നോ അങ്ങനെ ഒരു വിഷമം ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല.
ഇപ്പൊ കമ്മ്യൂണിറ്റി റേഡിയോക്കുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫണ്ടായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ എനിക്ക് തോന്നുന്നു നല്ല പ്രോഗ്രാമുകൾ 1-2 റേഡിയോയുടെ ആഭിമുഖ്യത്തിൽ വെച്ച് കഴിഞ്ഞാൽ ചെറിയ എമൗണ്ട് വെച്ച് കഴിഞ്ഞാലും അതിലേക്ക് ആൾക്കാർ വരികയും കാണുകയും ചെയ്യും. ആ ഫണ്ട് വേറൊന്നിനും ഉപയോഗിക്കാതെ റേഡിയോയിലേക്ക് വേണ്ടി ഉപയോഗിക്കാം. 1-2 നമ്മള് ഇപ്പൊ മറ്റ് മീഡിയാസ് വന്നു, ഇപ്പൊ ഫേസ്ബുക്ക് പോലെയുള്ള വന്നു. ഇപ്പൊ നമുക്കൊരു സ്പോൺസർഷിപ്പ് ഒരാൾ തന്നു കഴിഞ്ഞാൽ റേഡിയോയും റേഡിയോയുടെ വെബ്സൈറ്റ് മറ്റ് ഫേസ്ബുക്കിൽ കൂടെ നിങ്ങളുടെ പരസ്യം പോകും എന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് വരും. 3rd ഈ പറഞ്ഞ ചില അഭ്യുദയകാംക്ഷികളുണ്ട്, ചെറിയൊരു ഫണ്ട് തന്ന്, എല്ലാ മാസവും ചെറിയൊരു ഫണ്ട് തന്ന് റേഡിയോയെ ഒരു സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന, റേഡിയോയ്ക്ക് വേണ്ടി സഹായിക്കാൻ പറ്റുന്നൊരു കാണും. അതിനേക്കാൾ ഉപരി കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് ഇവിടെ ജനങ്ങൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. അതും വളരെ പ്രഗത്ഭരായ യുവാക്കളും യുവതികളും ഉണ്ട്, റേഡിയോയിലേക്ക് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരുണ്ട്. അതുകൊണ്ട് കുറച്ചൊക്കെ പരിമിതികൾ വെച്ചിട്ടാണെങ്കിലും ഇന്നും ഒരു കമ്മ്യൂണിറ്റി റേഡിയോയ്ക്ക് വളരെ സാധ്യതയുണ്ട്.
എന്തായാലും ഈ റേഡിയോ ദിനത്തിൽ കൂടുതൽ റേഡിയോകൾക്ക് സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. നല്ലൊരു റേഡിയോ സംസ്കാരമുള്ള ഓസ്ട്രേലിയയിൽ മലയാളികൾക്കും അതിന്റെ ഭാഗമാകാൻ ഇത്തരത്തിൽ കൂടുതൽ റേഡിയോ പ്രക്ഷേപണങ്ങൾ വരികയാണെങ്കിൽ കഴിയും.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.